സ്വപ്നം പോലൊരു ജീവിതം. ആന്റണി വർഗീസുമായി ബിന്ദു പാലക്കപ്പറമ്പിൽ നടത്തിയ അഭിമുഖം. അങ്കമാലിയിലെ പെപ്പയായും ജെല്ലിക്കട്ടിലെ ആന്റണിയായും തിളങ്ങിയ ആന്റണി വർഗീസിന് കൈനിറയെ സിനിമകളാണ്. സുഹൃത്തുമായി കാനഡയിൽ പോയപ്പോൾ ടൊറന്റോ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം കാണാൻ പോയിരുന്നു. അന്ന് അവനോട് ഞാൻ പറഞ്ഞു, ഇവിടെയെല്ലാം ഒരു സിനിമയുമായി വരണം, വേദിയിൽ കയറി നിൽക്കുന്ന നിമിഷമൊക്കെ ഓർത്തു നോക്കൂ എന്ന്. ആറു മാസങ്ങൾക്ക് ശേഷം ജെല്ലിക്കട്ടിന്റെ വേൾഡ് പ്രീമിയർ ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നു. വേദിയിൽ ലിജോജോസ് പെല്ലിശ്ശേരിയും ചെമ്പൻ വിനോദും ഗിരീഷ് ഗംഗാധരനും ഒപ്പം ആന്റണി വർഗീസും. ആ സ്വപ്ന നിമിഷം സാധ്യമായിട്ടും ആന്റണിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സിനിമ പാരമ്പര്യമില്ലാതെ സ്വപ്രയത്നം കൊണ്ട് മലയാള സിനിമയിൽ സ്വന്തമായി ഇരിപ്പിടം കണ്ടെത്തിയ യുവതാരമാണ് ആന്റണി വർഗീസ്. ആദ്യ സിനിമ അങ്കമാലി ഡയറീസിലെ പെപ്പയെ പ്രേക്ഷകർ സ്വീകരിക്കുന്നതിനൊപ്പം ആ വിളിപ്പേര് ആന്റണിക്ക് സ്വന്തമായി. ഓസ്കാർ നോമിനേഷൻ നേടിയ മലയാള സിനിമ ജെല്ലിക്കെട്ടിൽ ആന്റണിയായി തന്നെ ആന്റണി വർഗീസ് എത്തി. ചുരുങ്ങിയ കാലം കൊണ്ട് താൻ പിന്നിട്ട വിജയവഴികളും ഏറ്റവും പുതിയ വിശേഷങ്ങളും ആന്റണി തന്റെ അങ്കമാലിയിലെ കരയാമ്പറമ്പിലെ വീട്ടിലിരുന്ന് സംസാരിച്ചു തുടങ്ങി. അജഗജാന്തരത്തിലെ കഥാപാത്രം ആനക്കാരൻ ലാലിയായിട്ടാണ് അജഗജാന്തരത്തിൽ. സ്വാതന്ത്ര്യം അർദ്ധരാത്രിക്ക് ശേഷം പാപ്പനുമായുള്ള രണ്ടാമത്തെ ചിത്രം. അങ്കമാലി ഡയറീസിലെ എന്റെ കൂടെ ഉണ്ടായിരുന്ന കിച്ചുഡല്ലസിന്റെയും വിനിദുഷ്യത്തിന്റെയും തിരക്കഥ. May 28 റിലീസ്. കോവിഡ് ലോക്ഡൌണിന് തൊട്ടു മുമ്പ് ഷൂട്ട് കഴിഞ്ഞ ചിത്രമാണത്. ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കഥയാണ് അജഗജാന്തരം. ആനയെ വാടകയ്ക്കെടുക്കുന്ന ആനപ്പാപ്പന്റെ റോളിലാണ് എത്തുന്നത്. ഷൊർണൂർ വാഴാനിക്കാവ് അമ്പലവും പരിസരവുമായിരുന്നു ലൊക്കേഷൻ. ഇനി എന്റേതായി തിയേറ്ററിലെത്തുന്ന ആദ്യ ചിത്രം അജഗജാന്തരമായിരിക്കും. അങ്കമാലിയിലേക്ക് എത്തിയപ്പോൾ എന്റെ ഒരു കൂട്ടുകാരൻ അവന് ചാൻസ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഷോർട്ട് ഫിലിം അങ്കമാലി ടീമിനെ കാണിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർ വിളിക്കുന്നത്. ഓഡിഷൻ അറ്റൻഡ് ചെയ്തു, അതിൽ തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിൽ പെപ്പെ ഞാനാണെന്നറിഞ്ഞ നിമിഷം ഓർക്കുമ്പോൾ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പെപ്പെ തന്നെയാണ് എപ്പോഴും പ്രിയപ്പെട്ട കഥാപാത്രം. സിനിമയിലേക്ക് എത്താൻ നല്ല ഭാഗ്യവും ഒപ്പം കഠിനാധ്വാനവും വേണം. ഒപ്പം നമ്മുടെ സമയം കൃത്യമായി വരണം. സിനിമയിലേക്ക് എത്തുക എന്നത് എന്നെ സംബന്ധിച്ച് പ്രയാസമാണ്. അതേപോലെ സിനിമയിൽ നിലനിൽക്കാനും പ്രയാസമാണ്. സിനിമയിൽ നല്ല കഥാപാത്രമായി തുടക്കം കുറിക്കാനും പിന്നീട് നല്ല കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാനും പ്രയാസമാണ്. നല്ല തിരക്കഥകൾ നോക്കി തിരഞ്ഞെടുക്കണം. ചിലപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് തെറ്റാവാനും സാധ്യതയുണ്ട്. ഒരാൾ തിരക്കഥയുമായി വരുമ്പോൾ അവരുടെ ടീമിനെ കുറിച്ച് കൂട്ടുകാരോടെല്ലാം അന്വേഷിക്കാറുണ്ട്. മറ്റു പുതിയ പ്രൊജക്ടുകൾ എന്തൊക്കെയാണ്? ആനപ്പറമ്പിലെ വേൾഡ് കപ്പാണ് ഇനി റിലീസിനൊരുങ്ങുന്ന മറ്റൊരു ചിത്രം. നിഖിൽ പ്രേംരാജ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. പേരിൽ ആനയുണ്ടെങ്കിലും അജഗജന്തരം പോലെ ഇതൊരു ആനപ്പടമല്ല. നാട്ടിൻപുറത്തെ ചെറിയ കുട്ടികളും അവരുടെ ഫുട്ബോൾ ടീമിനെല്ലാം ബന്ധപ്പെടുത്തിയാണ് സിനിമ. ജൂണിലായിരിക്കും ചിത്രത്തിന്റെ റിലീസ്. ആന്റണിയുടെ സിനിമാ തിരഞ്ഞെടുപ്പ് എങ്ങനെ? എന്റെ എല്ലാ സിനിമകൾക്കും ഒരേ ടോണാണ് എന്ന് പറയുന്നവരുണ്ട്. ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. എനിക്ക് അധികവും വരുന്ന തിരക്കഥകൾ ആ ഒരു ടൈപ്പ് കഥകളാണ്. അതിൽ നിന്ന് ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കഥകൾ തിരഞ്ഞെടുക്കുന്നു. അതിൽ കൂടുതലൊന്നും നോക്കാറില്ല. അല്ലാതെ ഇങ്ങനത്തെ കഥാപാത്രം മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് നിർബന്ധമില്ല. അങ്കമാലി കഴിഞ്ഞ് ഒരുപാട് തിരക്കഥകൾ വായിച്ചു. ലിജോ ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കഥയുണ്ട്, നമുക്ക് ചെയ്യാമെന്ന് പറയുകയായിരുന്നു. ജെല്ലിക്കെട്ടിന്റെ കാര്യത്തിൽ എനിക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ബാക്കിയെല്ലാം തിരക്കഥ ഇഷ്ടപ്പെടുകയും എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നിയിട്ട് ചെയ്തതാണ്. ജെല്ലിക്കെട്ടിന് ഓസ്കാർ എൻട്രി വരെ കിട്ടിയതാണ്. എന്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ പൊട്ടനെ ലോട്ടറി അടിച്ചെന്ന് പോലെയായിരുന്നു. എന്ത് പറയണം, എന്ത് ചെയ്യണമെന്നും അറിയാത്തൊരവസ്ഥ. ഇതുപോലെ ഞാൻ അഭിനയിച്ച എല്ലാ സിനിമകളുടെയും ഭാഗമാവാൻ എനിക്ക് സാധിച്ചത് ഭാഗ്യമായാണ് കാണുന്നത്. കഥാപാത്രങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ എടുക്കാറുണ്ടോ? ഞാൻ അതിനുമാത്രം ബുദ്ധിമുട്ടുള്ള കഥാപാത്രങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാനൊരു തുടക്കക്കാരനാണ്, എല്ലാം പഠിച്ചു വരുന്നതേയുള്ളൂ. അഭിനയത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ചില കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ജെല്ലിക്കെട്ടിലും അജഗജാന്തരത്തിലുമാണ് ശാരീരികമായി ഏറ്റവും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത്. 90% ഡ്യൂപ്പില്ലാതെയാണ് ചെയ്യുന്നത്. വലിയ ഉയരത്തിൽ നിന്ന് ചാടുന്നതും ചില്ലുകൊണ്ട് ദേഹത്ത് അടിക്കുന്നതുമൊക്കെയാണ് ഡ്യൂപ്പിനെ വെച്ച് ചെയ്യിപ്പിക്കാറുള്ളത്. അല്ലാതെയുള്ള ഒരുവിധം ഭാഗങ്ങളെല്ലാം സ്വയം ചെയ്യാറാണ് പതിവ്. അജഗജാന്തരത്തിൽ വലിയൊരു ഉയരത്തിൽ നിന്ന് ചാടുന്ന സീനെല്ലാം ഡ്യൂപ്പിനെ വെക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. സംവിധായകൻ പറയുന്നതിനനുസരിച്ച് തടി കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാറുണ്ട്. സിനിമാ മോഹം ഒപ്പം കൂടിയത് എപ്പോഴാണ്? +2 കാലത്തിലാണ് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയത്. അന്ന് മ്യൂസിക് ആൽബം ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന സമയം. ഞാനും എന്റെ ഒരു കൂട്ടുകാരും ചേർന്ന് ഒരു ആൽബം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. പാട്ടെല്ലാം ഞങ്ങൾ കമ്പോസ് ചെയ്തു. പക്ഷേ എങ്ങനെയാണ് ഈ സംഗതി എന്ന് ഒരു പിടിയുമില്ല. ആ സമയത്ത് അവൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ കോയമ്പത്തൂരിലേക്ക് പോയി. മ്യൂസിക് ആൽബത്തിന്റെ പ്ലാൻ അവിടെ വെച്ച് അവസാനിച്ചു. പിന്നീട് ഞാൻ മഹാരാജസിലേക്ക് എത്തിയതാണ് സിനിമയിലേക്കുള്ള വഴിയിൽ മറ്റൊരു വഴിത്തിരിവുണ്ടായത്. അവിടെയുള്ളവർ മിക്കവരും സിനിമാ പ്രേമികൾ, സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നവർ. സിനിമ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ ഇരുന്ന് സിനിമ സംസാരിക്കും. സിനിമയുമായി കൂടുതൽ അടുക്കാൻ മോഹം വന്നു തുടങ്ങി. നടനായ കൊള്ളാം എന്ന് തോന്നി തുടങ്ങി. അങ്ങനെയാണ് ഷോർട്ട് ഫിലിമിലെല്ലാം അഭിനയിച്ചു തുടങ്ങിയത്. നടനായതിനു ശേഷമുണ്ടായ മാറ്റം? വലിയ മാറ്റങ്ങളൊന്നും തോന്നുന്നില്ല. ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ സാധിച്ചു. വീട്ടിലേക്ക് അന്വേഷിച്ച് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ തേടി വരുന്നു. വീട്ടിൽ ഒരു ഹോം തിയേറ്റർ വേണമെന്ന് എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അത് സിനിമയിൽ വന്നതിന് ശേഷം സാധിച്ചു. കുടുംബം: അപ്പ വർഗീസ്, അമ്മ അൽഫോൺസ, അനിയത്തി അഞ്ജു, അനിയത്തിയുടെ ഭർത്താവ് ജിപ്സൺ.